Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
అంతరిక్షోదరకోశో భూమి బుద్ధ్నో నజీజిది దిశోహ్యస్య స్రక్తయో జౌరసి ఉత్తరం బిలం స ఏష కోశో వసుధానః తస్మిన్ విషమిదం శృతం తస్య ప్రాచీ దిక్ జుహుర్నామ సహమానా నామ దక్షిణారణి నామ ప్రతీచి సుభూత నామ ఉదీచి తాసాం వాయుర్వత్స సయ ఏదమేవం వాయుం దిశాం వత్సం వేద నా పుత్ర రోదం రోదితి సోహమేదమేవం వాయుం దిశాం వత్సం వేద మా పుత్ర రోదం రుదం అరిష్టం కోశం ప్రబద్ధి అమునా 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 ప్రాణం ప్రబద్ధి అమునా 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 భూః ప్రబద్ధి అమునా 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 భువః ప్రబద్ధి అమునా 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 స్వః ప్రబద్ధి అమునా 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 సయదవోజం ప్రాణం ప్రబద్ధి ఇది ప్రాణో వా ఇదం సర్వం భూతం యదిదం కించ తమేవ తత్ప్రాపత్సి అథ యదవోజం భూః ప్రబద్ధి ఇది పృథివీం ప్రబద్ధి అంతరిక్షం ప్రబద్ధి దివం ప్రబద్ధ్య ఇత్యేవ తదవోజం అథ యదవోజం భూః ప్రబద్ధి ఇత్యగ్నిం ప్రబద్ధి వాయుం ప్రపద్య ఆదిత్యం ప్రపద్య ఇత్యేవ తదవోజం ఆధ యదవోజం స్వః ప్రపద్య ఇతి ఋగ్వేదం ప్రపద్ది యజుర్వేదం ప్రపద్ది సామవేదం ప్రపద్య ఇత్యేవ తదవోజం తదవోజం పురుషో వావయజ్ఞ తస్యయాని చతుర్వింశతి వర్షాణి తత్ പ്രാതസ്സവനം ചതുർവിംശത്യക്ഷര ഗായത്രി ഗായത്രം പ്രാതസ്സവനം തദസ്യ വസവു അന്വായത്താഹ പ്രാണാവാവ വസവ ഏദേഹി ഇദം സർവം വാസയന്തി തം ച ഏതദ് അസ്മിൻ വയസി കിഞ്ചിത് വപതേ സബ്രുവ്യാ പ്രാണാവസവ ഇദം മേ പ്രാതസ്സവനം മധ്യന്തിനം സവനം അനുസന്ദ്രനൃതേതി മാഹം പ്രാണാനാം വസൂനാം മധ്യേ യജ്ഞോ വിലോപ്സീയ ഇത്യുക്തോ ഏവ തദപ്രത്യഗതോഹ ഭവതി അധയാനി ചതുചത്വാരിംശത് വർഷാണി തന്മാധ്യന്തിനം സവനം ചതുചത്വാരിംശദക്ഷര ത്രൈഷ്ടുഭം മാധ്യന്തിനം സവനം തദസ്യ രുദ്ര അന്വായത്ത പ്രാണാവാവ രുദ്ര ഏദേഹി ഇദം സർവം മുരോധയന്തി തം ച ഏതസ്മിൻ വയസി കിഞ്ചിത് ഉപതപേ സബ്രൂയാ പ്രാണാരുദ്ര ഇദം മേ മാധ്യന്തിനം സവനം തൃതീയ സവനം അനുസന്ദനുതേതി മാഹം പ്രാണാനാം രുദ്രാണാം മധ്യേ യജ്ഞോ വിലോപ്സീയേതി ഉദ്ധൈവ തദ ഇത്യഗതോഹ ഭവതി അഭയാന്യഷ്ടാ ചത്വാരിംശത് വർഷാണി തൃതീയ സവനം അഷ്ടാ ചത്വാരിംശത് അക്ഷര ജഗതി ജഗതം തൃതീയ സവനം തദസ്യ ആദിത്യ അന്വായത്താഹ പ്രാണാവാവ ആദിത്യ ഏദേഹി ഇദം സർവം ആദദതേ തം ചേത് ഏതസ്മിൻ വയസി കിഞ്ചിത് ഉപതപേ സദ്ഗുരുയാ പ്രാണ ആദിത്യ ഇദം മേ തൃതീയ സവനം ആയിര അനുസന്ദനതേതി മാഹം പ്രാണാനാം ആദിത്യാനാം മധ്യേ യജ്ഞോ വിലോപ്സീയേതി ഉദ്ധൈവ തദ ഇത്യഗതോ ഹൈവ ഭവതി ഏതസ്മഹ വൈ തദ്വിദ്വാനാഃ മഹിദാസ ഐതരേയഃ സകിം മ ഏതദുപതപസി യോ അഹം അനേന ന ദൃശ്യാമീതി സഹ ഷോഡശം വർഷശതം അജീവത് പ്രഹ ഷോഡശം വർഷശതം ജീവതി യേവം വേദ സ യത് അശിശിഷതി യത് പിപാസതി എന്ന രമതേ ദാസ്യ ദീക്ഷാഃ അഥ വിദസ്നാദി യത് പിബതി യത് രമതേ തദുപസദൈർവേതി അഥ യത് ഹസതി യത് ജക്ഷതി യന്മൈഥുനം ചരതി സ്തുതശസ്ത്രൈരേവ തദേതി അഥ യത് തപോ ദാനം ആർജവം ഹിംസ സത്യവചനമിതി താസ്യ ദക്ഷിണാഃ തസ്മാദാഹു സോഷ്യതി അസോഷ്ഠേതി പുനരുത്പാദനം ഏവ അസ്യ തന്മരണം ഏവ അവഭൃതഃ തദ്ഘോരാംഗിരസഹ കൃഷ്ണായ ദേവകീപുത്രായ ഉക്ത്വാ വാച അപിപാസേവ സബഭൂവ സോ അന്തവേലായാം ഏതുത്രയം പ്രതിപദ്യേത അക്ഷിതമസി അച്യുതമസി പ്രാണസംസിതമസീതി തത്രേതേ ദേവജൗ ഭവതഃ. ഇവിടെ പറയുന്ന ഈ ഉപാസനാ ഭാഗത്താണ് ശ്രീകൃഷ്ണന്റെ പരാമർശം വരുന്നത്. ഇവിടെ പറയുന്നു തദ്ധൈതത് ഘോരാംഗിരസ. ഘോരാംഗിരസൻ എന്ന് പറയുന്ന ഋഷി ദേവകീപുത്രായ കൃഷ്ണായ ഉക്ത്വാ ഈ ഉപദേശത്തെ ഈ ഉപാസനയെ ദേവകീപുത്രനായ ഈ മന്ത്രങ്ങളെ ഉപദേശിച്ചു. അതുകൊണ്ട് പിന്നീട് പറയുന്ന എന്താണോ മറ്റൊരു മന്ത്രങ്ങളിലും പിന്നീട് താല്പര്യമുണ്ടായില്ല, ഉപാസന തന്നെയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ദേവകീപുത്രായ കൃഷ്ണായ എന്ന് പറയുന്ന ആരാണോ, ഗീത ഉപദേശിച്ച കൃഷ്ണനാണോ അതോ അല്ലയോ, ഈ കാര്യങ്ങളൊന്നും ഇവിടെ ഭാഷ്യകാരൻ പറയുന്നില്ല, അങ്ങനെ പരാമർശിക്കുന്നേയില്ല. ആണെന്നോ അല്ലെന്നോ ദേവകീപുത്രായ കൃഷ്ണായ ശിഷ്യായ ഇത്ര മാത്രമേ ഉള്ളൂ ഭാഷ്യം. പക്ഷെ മറ്റു പലരും പറയുന്നുണ്ട് ഇത് ആ കൃഷ്ണൻ തന്നെയാണ്, ദേവകീപുത്രായ കൃഷ്ണായ ദേവകീപുത്രനായ കൃഷ്ണന് ഈ ആംഗിരസന് ഉപദേശിച്ചാണ്. അങ്ങനെ പറയുമ്പോ അവിടെ ഒരു സംശയം വരും. ഇപ്പൊ ദേവകീപുത്രനായ കൃഷ്ണൻ ഇത് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം കൃഷ്ണന്റെ കാലശേഷം വന്നാണെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദം അനാദിയാണെന്ന് പറയുന്നതിന് വിവരിക്കാതെ വരും. അങ്ങനെ ഒരു ചരിത്രത്തിലുള്ള ഒരാളെ പരാമർശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ജനിച്ചതിന് ശേഷമല്ലേ ഉപദേശിക്കാൻ പറ്റും. അതിനു മുമ്പ് അത് 10,000 വർഷം മുമ്പാണെങ്കിലും അതിനു മുമ്പ് വേദത്തിൽ ഈ ഭാഗം ഇല്ലായിരുന്നു എന്ന് വരും. വേദം അനാദിയല്ല എന്ന് വരും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഭാഷ്യകാരൻ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാത്തത്. ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇത് ദേവകീപുത്രനായ കൃഷ്ണൻ എന്ന് പറയുന്നത് മറ്റാരുമാണ്, അല്ലാതെ ചരിത്രപുരുഷനായ കൃഷ്ണനല്ല. അങ്ങനെയല്ല അതിനുശേഷം ഇത് ഉപദേശിച്ചു എന്ന് വരും. പക്ഷെ മറ്റു പലരും പറയുന്നത് അങ്ങനെയല്ല, ചരിത്രപരമായി പഠിക്കുന്നവർ പറയുന്നത് ഇത് ദേവകീപുത്രനായ കൃഷ്ണനാണ്. കാരണം ഇവിടുത്തെ ഉപദേശത്തിനും ഗീതയിലെ ഉപദേശങ്ങൾക്കും എല്ലാം ചില സാമ്യതകളുണ്ട്, സമാനതകളുണ്ട്. അതുകൊണ്ട് ഒന്ന് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഭാഗം പിൽക്കാലത്തുണ്ടായതാണെന്ന് പറയും. അത് പറയുന്നത് അങ്ങനെയാണ്, ഛന്ദോഗ്യത്തിലെ പല ഭാഗങ്ങളും വളരെ പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ്, കൃഷ്ണന്റെ കാലത്തിന് ശേഷം എഴുതി ചേർത്തതാണെന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടർ പറയുന്നു. വേറെ കൂട്ടർ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് പരാമർശിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അപ്പോ ഈ ദോഷം വരുമല്ലോ കൃഷ്ണന് ശേഷമാണ് പറയുന്നത്, അങ്ങനെ ഒരു ദോഷം വരത്തില്ല. ഇവിടെ പറയുന്നത് പൂർവ്വകൽപ്പത്തിലെ കൃഷ്ണനെ കുറിച്ചാണ്. ഈ കൽപ്പത്തിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, പൂർവ്വകൽപ്പത്തിൽ ഉണ്ടായിരുന്ന ആ കൃഷ്ണനെ ഉപദേശിച്ചു എന്നാണ്. അതിനുശേഷം ഈ കൽപ്പത്തിനും കൃഷ്ണനുണ്ടായി. അതിങ്ങനെ ആവർത്തിക്കുന്നു, കൽപ്പങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ അനാദിയാണ്, ദേവകീപുത്രനായ കൃഷ്ണൻ. അതുകൊണ്ട് അനാദികാലം മുതൽ വേദം ഉപദേശിക്കുന്നു, ഓരോ കൽപ്പങ്ങളിലും ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കൃഷ്ണൻ അങ്ങനെ ഒരു കൃഷ്ണനില്ല, അതുകൊണ്ട് കൃഷ്ണന് ശേഷമൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ പൂർവ്വകൽപ്പങ്ങളിലെ എന്ന് അങ്ങനെയല്ല അതിന് വ്യാഖ്യാനിക്കുന്നു. എന്തായാലും ഭാഷ്യകാരൻ കാര്യത്തെ കുറിച്ച് ഈ ദേവകീപുത്രനായ കൃഷ്ണൻ ആരാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ആദിപ്രത്നസ്യ രേതസഃ ഉദ്വയം തമസസ്പരി ജ്യോതിഃ പശ്യന്ത ഉത്തരം സ്വഃ പശ്യന്ത ഉത്തരം ദേവം ദേവത്ര സൂര്യം അഗന്മ അഗന്മ ജ്യോതിരുത്തരമിതി ജ്യോതിരുത്തരമിതി മനോബ്രഹ്മിത്യുപാസീത ഇത്യധ്യാത്മം അഥ അധിദൈവതം ആകാശബ്രഹ്മേതി ഉഭയമാദിഷ്ടം ഭവതി അധ്യാത്മം ച അധിദൈവതം ച പ്രദേദത് ചതുഷ്പാദ് ബ്രഹ്മ വാക്പാദഃ പ്രാണഃ പാദശ്ചക്ഷുഃ പാദഃ ശ്രോത്രം പാദ ഇതി അധ്യാത്മം അധ അധിദൈവതം അഗ്നിഃ പാദോ വായുഃ പാദ ആദിത്യഃ പാദോ ദിശ പാദ ഇത്യുഭയമേവ ആദിഷ്ടം ഭവതി അധ്യാത്മം ചൈവ അധിദൈവതം ച വാഗേവ ബ്രഹ്മണഃ ചതുർത്ഥ പാദഃ സോ അഗ്നിനാ ജ്യോതിഷാഭാതി ച തപതി ച ഭാതി ച തപതി ച കീർത്യ യശസാ ബ്രഹ്മവർച്ചസേന ഏവം വേദ പ്രാണ ഏവ ബ്രഹ്മണ ചതുർത്ഥ പാദഃ സ വായുനാ ജ്യോതിഷ ഭാതി ച തപതി ച ഭാതി ച തപതി ച കീർത്യ യശസ ബ്രഹ്മവർച്ചസേന ഏവം വേദ ചക്ഷുരേവ ബ്രഹ്മണഃ ചതുർത്ഥ പാദഃ സ ആദിത്യേന ജ്യോതിഷ ഭാതി ച തപതി ച ഭാതി ച തപതി ച കീർത്യ യശസ ബ്രഹ്മവർച്ചസേന ഏവം വേദ ശ്രോത്രമേവ ബ്രഹ്മണ ചതുർത്ഥ പാദഃ സ ദിഗ്ഭിർ ജ്യോതിഷാ ഭാതി ച തപതി ച ഭാതി ച തപതി ച കീർത്യ യശസ ബ്രഹ്മവർച്ചസേന ഏവം വേദ ഏവം വേദ ആദിത്യോ ബ്രഹ്മേത്യാദേശ തസ്യ ഉപവ്യാഖ്യാനം അസദേ വേദമഗ്ര ആസീത് തസ്സദാസീത് തത്സമഭവത് തദാ അണ്ഡം നിരവർത്തത തസ്സംവത്സരസ്യ മാത്രാമശേത തന്നിരഭിദ്യത തേ അണ്ഡകപാലേ രജതം ച സുവർണം ച അഭവതാം തദ്യത് രജതം സേയം പൃഥിവീ യത് സുവർണം സാദ്യൗർ യജ്ജരായു തേ പർവത യദുൽബം സമീധോ നീഹാരോ യാധമനേഹ താ നദ്യഃ യദ്വാസ്തേയം ഉദഗം സ സമുദ്രഃ അധ യത്തദജായത സ അസൗ ആദിത്യഃ തം ജായമാനം ഘോഷ ഉരൂലവോ അനൂദതിഷ്ഠന് സർവാണി ച ഭൂതാനി സർവേ ച കാമാഃ തസ്മാത് തസ്യ ഉദയം പ്രതി പ്രത്യായനം പ്രതി ഘോഷ ഉരൂലവോ അനുതിഷ്ഠന്തി സർവാണി ച ഭൂതാനി സർവേ ച കാമാഃ സ യ ഏദം ഏവം വിദ്വാൻ ആദിത്യം ബ്രഹ്മേത്യുപാസ്തേ അഭ്യാസോഹവഃ യദേനം സാധവോ ഘോഷ ആദഗച്ഛേയു ഉപചനിമ്രേഡേരൻ നിമ്രേഡേരൻ അഥ ചതുർത്ഥാധ്യായസ്യ പ്രഥമഖണ്ഡഃ ജാനസ്യദൃഹപൗത്രായണഃ ശ്രദ്ധാധേയോ ബഹുദായി ബഹുപാഖ്യ ആസ സഹ സർവത ആവസഥാൻ മാപയാം ചക്രേ സർവത ഏവ മേ അസ്യന്തീതി ജാനശ്രുതി ജനശ്രുതസ്യ അപത്യം. വായുപ്രാണയോർ ബ്രഹ്മണ പാദദൃഷ്ടി അധ്യാസ പുരസ്താത് വർണ്ണിത അധൈതാനിന്ദയോ സാക്ഷാത് ബ്രഹ്മത്വനുപാസ്യത്വായ ഉത്തരം ആരഭ്യതേ. സുഖ അവബോധാർത്ഥ ആഖ്യായിക വിദ്യാദാനഗ്രഹണ വിധി പ്രദർശനാർത്ഥ ശ്രദ്ധ അന്നദാന അനുദ്ധതത്വാദീനാം ച വിദ്യാപ്രാപ്തി സാധനത്വം പ്രദർശയിത ആഖ്യായികായ. വായുപ്രാണന്മാരെ ബ്രഹ്മത്തിന്റെ പാദങ്ങളായി ഉപാസിക്കുന്നത് മുമ്പ് പറഞ്ഞു. ഇനി എന്താണോ വായുപ്രാണന്മാരെ ബ്രഹ്മമായി ഉപാസിക്കുന്നതാണ്. അതായത് ഇവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിൽ രൈക്യൻ ജ്ഞാനശ്രുതിക്ക് ഉപദേശിക്കുന്നത് ഒരു ഉപാസനയാണ്, വായുപ്രാണന്മാരെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അതിന്റെ ഫലവും എല്ലാം അവിടെ പറയുന്നത് ഇത് ഉപാസന തന്നെയാണ്. ഇവിടെ വിദ്യ എന്ന് പറയുന്ന ഉപാസനയാണ്. പക്ഷെ അതിന് പ്രത്യേകതകളുണ്ട്. അതൊരു കഥയിലൂടെ അവതരിപ്പിക്കുന്ന ഇവിടെ സുഖ അവബോധാർത്ഥ ആഖ്യായിക ഈ പറയുന്ന കാര്യങ്ങൾ അനായാസമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിദ്യാദാന ഗ്രഹണ വിധി പ്രദർശനാർത്ഥം. ഉപാസനയുടെ ദാനവും ഗ്രഹണവും അതിന്റെ വിധി, എങ്ങനെ അത് നൽകണം, എങ്ങനെ അത് സ്വീകരിക്കണം, അതിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ശ്രദ്ധ അന്നദാന അനുദ്ധതത്വാധീന. ഇവിടെ പറയും എന്താണ് ജ്ഞാനശ്രുതി ധാരാളം അന്നദാനം ചെയ്യുന്ന ആളായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് അതിന്റെ ഔദ്ധത്യം ഉണ്ടായിരുന്നു. അതൊന്നും പാടില്ല, ശ്രദ്ധ വേണം, ഔദ്ധത്യം പാടില്ല, വിദ്യാപ്രാപ്തി സാധനത്വം അതൊക്കെയാണ് വിദ്യ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ. ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഖ്യായിക. ഇവിടെ പറയുന്നുണ്ട് ധർമാർത്ഥവും എത്ര നസ്യാത. അവിടെ വിദ്യ കൊടുക്കാൻ പാടില്ല, ധർമ്മവും അർത്ഥവും ഇല്ലാത്തവൻ കൊടുക്കരുത്, രണ്ടും വേണം. ധർമാർത്ഥവും എത്ര നസ്യാത ശുശ്രൂഷാവാവി തദ്വിത, അതുപോലെയുള്ള ശുശ്രൂഷ വേണം. രണ്ടർത്ഥം കൊടുക്കാം, കേൾക്കാനുള്ള താല്പര്യം, സേവനത്തിനുള്ള താല്പര്യം. തത്ര വിദ്യ നമുക്ക് ഇതൊന്നും ഇല്ലാത്തടത്ത് വിദ്യ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാലോ ശുഭം ബീജം ഇവ ഊഷരെ, മരുഭൂമിയിൽ നല്ല വിത്ത് വിതയ്ക്കും പോലെ ആയിപ്പോവും. മരുഭൂമിയിൽ നല്ല വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ ധർമ്മം അർത്ഥം ശുശ്രൂഷ ഇല്ലാത്തടത്ത് വിദ്യ ഉപദേശിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ആ വിദ്യ പ്രാപ്തി സാധനം പ്രദർശിപ്പിക്കാൻ ഇവിടെ പറയുകയാണ് ജ്ഞാനശ്രുതിയുടെ ഉപാഖ്യാനം. ജ്ഞാനശ്രുതിർ ജനശ്രുതസ്യ അപത്യം ഹ ഏത്, അവിടെ എന്താണ് ജ്ഞാനശ്രുതിർ ഹ എന്ന് പറഞ്ഞു ഐതിഹ്യാർത്ഥം, അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. ജനശ്രുതൻ എന്ന് പറയുന്ന ആളിന്റെ സന്താനമാണ് ജ്ഞാനശ്രുതി. പൗത്രായണ പുത്രസ്യ പൗത്ര പൗത്രായണ, പുത്രന്റെ പുത്രൻ പൗത്രായനായിരുന്നു, ജ്ഞാനശ്രുതിയുടെ സന്തതിയാണ്, ജ്ഞാനശ്രുതിയുടെ പുത്രന്റെ പുത്രനായി ജനശ്രുതന്റെ പുത്രന്റെ പുത്രനാണ്. അതാണ് ജ്ഞാനശ്രുതി പൗത്രായണ. സൈവ ശ്രദ്ധാദേഹ, വളരെ ശ്രദ്ധയോടുകൂടി നൽകുന്നവൻ. ശ്രദ്ധാപുരസരമേവ ബ്രാഹ്മണാദിഭ്യോ ദേയമസ്യതി ശ്രദ്ധാദേഹ. ശ്രദ്ധാപുരസരം മാത്രമേ ദാനം ചെയ്യാവൂ, അതും ബ്രാഹ്മണാദികൾക്ക്. ദാനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടി വേണം ദാനം ചെയ്യേണ്ടത്. ആണ് ശ്രദ്ധാദേയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഈ ജ്ഞാനശ്രുതി ഉപാഖ്യാന എടുത്തുകൊണ്ട് ബ്രഹ്മസൂത്രത്തിൽ 5 സൂത്രങ്ങൾ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തെ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് 5 സൂത്രം ഇവിടെയും അതിനെ ചർച്ച ചെയ്യുന്നു. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഞാനിപ്പോ റൈസായി പോകും, നിങ്ങൾ സഹിച്ചോളണം. അതിന്റെ തുടക്കമാണിത്. ബഹുദായി പ്രഭൂതം ദാതും ശീലമസ്തി ബഹുദായി. ഇവിടെ ജ്ഞാനശ്രുതിയെ കുറിച്ച് പറയുകയാണ്. എന്താണോ ശ്രദ്ധാദേയൻ, വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുന്നവൻ. പിന്നെന്താണ് ബഹുദായി, ധാരാളം ദാനം ചെയ്യുന്നവൻ. ഇപ്പൊ ജ്ഞാനശ്രുതിയുടെ സദ്ഗുണത്തെ കാണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഔദ്ധത്യം ഉണ്ടാകത്തില്ല. അപ്പൊ അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ ഭാഗമെന്നാണ്. പക്ഷെ ശ്രുതി പറയുന്ന എന്താണ് ജ്ഞാനശ്രുതിയെ കുറിച്ച്? ശ്രദ്ധാദേയി, അതിനകത്തെല്ലാം ഉണ്ട്. ശ്രദ്ധയുള്ളവന് ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊന്നും വരത്തില്ല.